2020 ജൂലൈ 18 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ 6 പേജിൽ നിന്ന് അറ്റാഷെ കടന്നത് സ്വർണക്കടത്ത് കേസിനെ ദുർബലമാക്കും. MH വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം. NIA കസ്റ്റംസും ചോദ്യം ചെയ്യാനിരിക്കെ UAE കോൺസുലേറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് അറ്റാഷയെ രാജ്യം വിട്ടത് സ്വർണക്കടത്ത് കേസിനെ ദുർബലമാക്കും. അറ്റാഷയെ പ്രതി ചേർക്കാനാവില്ലെങ്കിലും മുഖ്യ സാക്ഷിയാക്കി കേസ് ബലപ്പെടുത്താൻ കഴിയുമായിരുന്നു. വ്യാജരേഖയുണ്ടാക്കൽ അടക്കമുള്ള അനുബന്ധ കേസുകളിലും ഗുണം കിട്ടുമായിരുന്നു. കാർഗോയിലെത്തിയ സ്വർണം തന്റേതല്ലെന്ന് അറ്റാഷെ എഴുതി നൽകിയ മൊഴി മാത്രമാണ് കസ്റ്റംസിന്റെ പക്കലുള്ളത്. അറ്റാഷയുടെ മൊഴിയെടുക്കാൻ അവസരമൊരുക്കണമെന്ന് UAEയോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. UAEയിൽ 10 ലക്ഷം മലയാളികളടക്കം 35 ലക്ഷം ഇന്ത്യക്കാരുണ്ടെന്നതിനാൽ കരുതലോടെയാവും നടപടികൾ. NIA തിരയുന്ന മുഖ്യപ്രതി ഫൈസൽ ഫരീദ് അറ്റാഷയുടെ പേരിൽ ദുബായിൽ നിന്നയച്ച കാർഗോയിലാണ് സ്വർണമെത്തിയത്. UAEയുടെ ഔദ്യോഗിക ചിഹ്നവും നയതന്ത്ര ബാഗാണെന്ന സ്റ്റിക്കറും പതിച്ചിരുന്നു. കാർഗോയുടെ എയർവേ ബില്ലിൽ ഡിപ്ലോമാറ്റ് ബാഗേജ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. അറ്റാഷയുടെ ഒപ്പുള്ള കത്തുമായാണ് സരിത് വിമാനത്താവളത്തിലെത്തിയത്. കാർഗോ കസ്റ്റംസ് തടഞ്ഞുവെച്ചതോടെ അറ്റാഷെ നേരിട്ടെത്തി. കാർഗോ വിട്ടുകിട്ടാത്തതിനാൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് വാഗ്വാദത്തിലേർപ്പെട്ട അറ്റാഷെ ഇത് ദുബായിലേക്ക് തിരിച്ചയപ്പിക്കാനും ശ്രമിച്ചു. നയതന്ത്ര പരിരക്ഷയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകി. കാർഗോ ദുബായിൽ നിന്നെത്തിയ ദിവസം മുതൽ സ്വപ്നയും സരിത്തുമായുള്ള തുടർച്ചയായ ഫോൺ വിളികളും വിരൽ ചൂണ്ടുന്നത് അറ്റാഷയ്ക്ക് സ്വർണക്കടത്തിലെ പങ്കിലേക്കാണ്. UAEയുടെ ഔദ്യോഗിക രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയും അറ്റാഷയെ കരുവാക്കിയുമായിരുന്നു സ്വർണക്കടത്തെന്ന നിഗമനത്തിലായിരുന്നു കസ്റ്റംസ്. UAEയുടെ അനുമതിയോടെ അറ്റാഷയുടെ മൊഴി രേഖപ്പെടുത്തിയാൽ അത് തെളിവായി മാറുമായിരുന്നു. നയതന്ത്ര പരിരക്ഷയുള്ള അറ്റാഷയെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്തതിനാൽ ഇത് സാക്ഷിമൊഴിയായി പരിഗണിക്കാനും കഴിയുമായിരുന്നു. 7 തവണ സമാന രീതിയിൽ സ്വർണക്കടത്ത് നടത്തിയെന്ന് സരിത് മൊഴി നൽകിയിരുന്നു. സ്വർണം കണ്ടെടുക്കാനാവാത്ത സാഹചര്യത്തിൽ ആ കേസുകളിലും അറ്റാഷയുടെ മൊഴി നിർണായകമാവുമായിരുന്നു. സ്വർണക്കടത്തിനെക്കുറിച്ച് ന്യൂഡൽഹിയിലെ UAE എംബസി അന്വേഷിക്കുന്നുണ്ട്. UAEയുടെ അന്തസ്സ് നഷ്ടമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചാണ് മുഖ്യമായും അന്വേഷണം. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്നും കോൺസുലേറ്റിനെ പ്രതികൾ ദുരുപയോഗം ചെയ്തെന്നുമാണ് സ്ഥാനപതി ഡോക്ടർ അഹമ്മദ് അൽ ബന്ന പറയുന്നത്. കേസ് ദുർബലമാവുന്നത്. അറ്റാഷയ്ക്ക് സ്വർണക്കടത്തിൽ നിർണായക പങ്കുണ്ടെന്നും പിടിക്കപ്പെടുമെന്നായപ്പോൾ രാജ്യം വിട്ടെന്നും പ്രതികൾക്ക് വാദിക്കാം. അറ്റാഷയുടെ നിർദ്ദേശപ്രകാരമാണ് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചതെന്ന സ്വപ്നയുടെ മുൻകൂർ ജാമ്യ ഹർജി. കാർഗോ ക്ലിയറൻസിന് കസ്റ്റംസിന് മുന്നിൽ ഹാജരാക്കിയത് അറ്റാഷയുടെ യഥാർത്ഥ കത്താണെന്നും അറ്റാഷയ്ക്ക് വേണ്ടി നേരത്തെ കാർഗോ ഏറ്റുവാങ്ങിയതും പണമടച്ചതും താനാണെന്നും സരിത്തിന് വാദിക്കാം. അറ്റാഷയുടെ ആവശ്യപ്രകാരമാണ് താൻ ദുബായിൽ നിന്ന് സ്വർണം അയച്ചതെന്ന് ഫൈസൽ ഫരീദിനും വാദിക്കാം. അറ്റാഷയുടെ അറിവോടെയുള്ള സ്വർണക്കടത്തിൽ അദ്ദേഹത്തെ പ്രതിയാക്കാത്തതെന്തെന്ന് മറ്റു പ്രതികൾക്ക് ചോദിക്കാം. അറ്റാഷയെ ചോദ്യം ചെയ്യാൻ കിട്ടില്ല. അറ്റാഷയെ ചോദ്യം ചെയ്യാനുള്ള അനുമതി UAE നൽകാനിടയില്ല. ചോദ്യാവലി അയച്ചു കൊടുത്താൽ മറുപടി ലഭ്യമാക്കിയേക്കും. പക്ഷേ കോടതിയിൽ തെളിവാകില്ല. പ്രതികളുടെ പങ്കാളിത്തമടക്കമുള്ള വിവരങ്ങൾ UAE ശേഖരിച്ച് ഇന്ത്യൻ എംബസിക്ക് കൈമാറാം. കുറ്റവാളികളെ കൈമാറാനടക്കം UAEയുമായി കരാറുണ്ട്. അന്വേഷണത്തിൽ UAE സർക്കാർ പങ്കാളിയാവാം. തെളിവുകൾ കൈമാറാം. സ്വർണക്കടത്ത് മുഖ്യപ്രതികളെ ഒരുമിച്ച് ചോദ്യം ചെയ്യും. കൊച്ചി. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണക്കടത്ത് കേസിൽ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും PS സരിത്തിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ NIA തയ്യാറെടുക്കുന്നു. കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത സരിത്തിനെ ഇന്നലെ എറണാകുളത്തെ NIA കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് NIA അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി. സ്വപ്നയ്ക്കും സന്ദീപിനുമൊപ്പം സരിത്തിനെയും ജൂലൈ 21 വരെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാൻ കഴിയും. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മുൻ IT സെക്രട്ടറി M ശിവശങ്കറിനെ ചോദ്യം ചെയ്തേക്കും. അതേസമയം ശിവശങ്കറിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. സ്വപ്നയുടെ കാർ കോടതിയിൽ. തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് കടക്കാൻ സ്വപ്നയും സന്ദീപും ഉപയോഗിച്ച കാർ ഇന്നലെ NIA കോടതിയിൽ എത്തിച്ചു. സ്വപ്നയും കുടുംബവും സന്ദീപിനൊപ്പം ബാംഗ്ലൂരിലേക്ക് പോയതിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്നലെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത മലപ്പുറം സ്വദേശികളായ അബൂബക്കർ പഴിയിടത്ത്, PM അബ്ദുൾ ഹമീദ് എന്നിവരെ സാമ്പത്തിക കുറ്റവിചാരണയുടെ ചുമതലയുള്ള അഡീഷണൽ CJM കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.